Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പ്രജാപതി പറയുന്ന ഇന്ദ്രനോട്, ശരി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അത് തന്നെ. ഇന്ദ്രനെന്താ പറഞ്ഞത്? ഇത് ഛായാത്മാവാകാൻ വഴിയില്ല. കാരണം ഭഗവാസ്മിൻ ശരീരേ സദ്ഫലം കൃതി, സദ്ഫലം കൃതം ഭൂതി സുവസനെ സുവസന പരിഷ്കൃത പരിഷ്കൃത. ഈ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം അച്ഛായാത്മാവിന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതല്ല ശരീരത്തെ നാശം. അന്വേഷണം നശി, ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ അത് നശിക്കും. നാഹമത്ര ഭുഗ്യം പശ്യാമി, ഇത് ഇതിനറിഞ്ഞിട്ട് യാതൊരു ഫലവും കാണുന്നില്ല. കാരണം പ്രജാപതി പറഞ്ഞത് അജരോ അമരോ അമൃത്യുർ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ അതിന് വിപരീതമായിട്ടാണ്, അജരൻ അമരൻ അമൃത്യു ആയിട്ടുള്ള ഒരാത്മാവല്ല, വെറും ഛായാത്മ. അതുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രജാപതി പറയാണ്, ശരി, നീ പറഞ്ഞൊക്കെ ശരി തന്നെ, അതിനെ അനുമോദിക്കുന്നു. ഏവമേവേഷം മഖവൻ സംയുക്തയാവഗതം, ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് ഛായാത്മാവല്ല ആത്മ എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയിരിക്കുന്നു. ന ഛായാത്മ ഇതിവാച പ്രജാപതിയോ മയോക്ത ആത്മാ പ്രകൃത ഏതമേവ ആത്മാനന്ദത്തെ പുനഃ വ്യാഖ്യാതം. എന്താണ് ആത്മാവെന്ന് നീ അറിഞ്ഞില്ല, പക്ഷെ എന്താ ആത്മാവല്ല എന്നുള്ള അറിഞ്ഞു. അതുകൊണ്ട് പ്രജാപതി പറയുന്നു, യോ മയോക്ത ആത്മാ പ്രകൃത, ഞാനിവിടെ വിശദീകരിക്കുന്ന അജരോ അമൃതോ എന്നെല്ലാം പറഞ്ഞ ആത്മാവ് ഏതമേവ ആത്മാനന്ദത്തെ ഭൂയപൂർവം വ്യാഖ്യാതമപ്പി അനുവ്യാഖ്യാസ്യാമി. പക്ഷേ ആത്മാവിനെ കുറിച്ച് പറയേണ്ടതെല്ലാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? ഇന്ദ്രൻ ഇത്രയും മനസ്സിലാക്കി, ഏതാണ് ആത്മാവല്ല അത് മനസ്സിലാക്കി. അല്ലെങ്കിൽ എന്തിനാണോ താൻ ആത്മാവാണെന്ന് ധരിച്ചത് അത് ആത്മാവല്ല, ഇങ്ങനെയല്ല മനസ്സിലാക്കി. അതുകൊണ്ട് ശരിയായ അറിവുണ്ടായില്ല. എങ്കിലും അറിഞ്ഞിടത്തോളം ശരി, അംഗീകരിക്കാം, നീ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ എന്താണ് ആത്മാവ് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭൂയപൂർവം വ്യാഖ്യാതം അപ്പി അനുവ്യാഖ്യാസ്യാമി. നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആത്മാവ് എന്താണ്, ഈ ആത്മാ അപഹതപാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആത്മാവിനെ കുറിച്ച് കൂടുതലൊന്നും വർണ്ണിക്കാനില്ല. എന്നാലും ഇന്ദ്രന് മനസ്സിലായില്ല, അതുകൊണ്ട് അതിന് ഞാൻ വീണ്ടും പറയുന്നു എന്നാണ്. അതുകൊണ്ട് ഉപദേശത്തിന്റെ രീതിയെ കാണിക്കും. ഒന്ന്, കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നയാളിനത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയുക, അതിനെ തന്നെ പറയുക. പുതുതായി ഒന്നും പറയുന്നില്ല, പല രീതിയിൽ പറയുന്നു. യസ്മാത് സകൃത് വ്യാഖ്യാതം ദോഷരഹിതാനം അവതാരണ വിഷയം പ്രാപ്തമപി. ഒരു തവണ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദോഷരഹിതാനം അവതാരണ വിഷയം പ്രാപ്തം. ദോഷമില്ലാത്തവനാണെങ്കിൽ, ചിത്തദോഷങ്ങളില്ലാത്തവനാണെങ്കിൽ അവതാരണ വിഷയം പ്രാപ്തം. ഇത് അവതാരണ വിഷയം പ്രാപ്തം ഗ്രഹിക്കാൻ കഴിയും. ദോഷമില്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയും. അതിന് ഒരു തവണ പറഞ്ഞാൽ മതി. നാഗ്രഹീ അതഹ കെനിക്ക് ദോഷേണ പ്രതിബന്ധ ഗ്രഹണ സാമർഥ്യ ത്വം. പക്ഷെ എന്തോ ദോഷം നിന്നിലുണ്ട്. അതെന്താണ്? പ്രതിബദ്ധ ഗ്രഹണ സാമർഥ്യം. ഗ്രഹണ സാമർഥ്യം, ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം, എന്തിന്റെ? മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ സാമർഥ്യം. തത്വത്തെ ബുദ്ധി കൊണ്ടാണ് ഗ്രഹിക്കേണ്ടത്. അതിന് കേനചിത് ദോഷയാണ് പ്രതിബദ്ധം. എന്തോ ദോഷം വന്നു, എന്തോ പ്രാരബ്ധ ദോഷം വന്നിട്ട് അതിൻ്റെ തടസ്സമായിരിക്കുന്നു. അതഹ തക്ഷപണായ വസാപരാണി ദ്വാത്രം ശതം വർഷാണി. അതുകൊണ്ട് ഒരു 32 വർഷം കൂടി ഇനിയും കഴിയുക, ചെറിയ കാലമല്ല. ഇതോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഉപദേശിച്ചു കഴിഞ്ഞു, പറയേണ്ടത് അവസാനം തന്നെ പറഞ്ഞത്. അതിൽ കൂടുതൽ ഇനി പറയാനില്ല. ഈ ആത്മാപഹതപാത്മാചരോ അമരോ അമർത്യർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന് അധികമായി പറയാനില്ല. പക്ഷേ കേൾക്കുന്നവന് ഇത്രയും വർഷം ഗുരുകുലത്തിൽ വസിച്ച് തപസ്സനുഷ്ഠിച്ചിട്ടും അത് വ്യക്തമാകുന്നു. ചിലതെല്ലാം വ്യക്തമായി, അതിനെ അംഗീകരിക്കുന്നു, നീ മനസ്സിലാക്കിയൊക്കെ ശരിയെന്ന്. പക്ഷെ എന്തോ ദോഷമുള്ളത് കൊണ്ട് വീണ്ടും നിനക്ക് തപസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്വൈതം പറയുന്നുണ്ടെങ്കിലും ഇവിടെ തപസ്സിനെയും ജപത്തിനെയും ഒന്നും നിഷേധിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപരാണി ദ്വാത്രം ശതം, വീണ്ടും നീ എല്ലാം ചെയ്യുക, ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത്യുക്ത്വ തഥാ ഉഷിതവതേ, ഇന്ദ്രൻ അതനുസരിച്ചു. ക്ഷപിത ദോഷായ, വീണ്ടും തന്നിലിരിക്കുന്ന ദോഷങ്ങളെയൊക്കെ ക്ഷയിപ്പിച്ചു. തസ്മേഹു വാച, അങ്ങനെ ദോഷങ്ങളെല്ലാം നശിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്, ഞാൻ തൽക്കാലം അത് തീർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞു. അടുത്ത് യേശസ്വപ്നെ മഹീയമാനശ്ചരതി യേശാത്മേതി ഹോവാച, ഏത് നമ്മുടെ അഭയം ഏതദ്രമേതി സഹ ശാന്തഹൃദയ പ്രവ്രാജ സഹ അപ്രാപ്യവ ദേവാൻ ഏതദ്ഭയം ദദർശ തത് യദ്യപീദം ശരീരം അന്തം ഭവതി അനന്ത സ ഭവതി യതി ശ്രാമ അശ്രാമോ ദോഷേണ ദുഷ്യതി. ആത്മാഹതപാത്മാദിലക്ഷണേ യേശു അക്ഷിണി ഇത്യാദിനാം വ്യാഖ്യാത യേശസ യേഷ. ജാവതി പറയുന്നു, ഞാൻ പറയുന്നത് മുമ്പ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ്. പക്ഷെ കേൾക്കുന്നവനിലാണ് മാറ്റം വരുന്നത്. മുമ്പ് പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പറഞ്ഞതെന്ന് തോന്നുന്നു. മുമ്പ് പറഞ്ഞത് തന്നെ, പക്ഷേ കേൾക്കുന്നവന് കേട്ടില്ല മനസ്സിലായില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവൻ ഒന്നുകൂടി വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഭാഷയിൽ പറയും. നമ്മുടെ ഭാഷകാരൻ പറയുന്നത്, ഈ ആത്മാ അപഹതപാത്മാദി ലക്ഷണോ, യേശോ അക്ഷിണീത്യാദിനാം വ്യാഖ്യാത യേശസ അക്ഷി പുരുഷനെന്ന് ആദ്യം പറഞ്ഞത് തന്നെ. അതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല. കോസു പക്ഷെ അതിനിപ്പോ പുതിയ രീതി പറയുന്നത് എന്താണ്? സ്വപ്ന മഹീയമാന സ്ത്രീയാദിഭി പൂജ്യമാന ചരതി അനേക വിധാൻ സ്വപ്നഭോഗാൻ അനുഭവതി. സ്വപ്നത്തിൽ പൂജ്യനായി അനേക ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട്, വിഷയഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. സ്വപ്ന സഞ്ചാരി സ്വപ്നത്തിലുണ്ട്, ഒരു ജീവൻ ജീവിക്കുന്നുണ്ട്, സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്, സ്തുതിക്കുന്നു. ഇവിടെ ദുഃഖമാണെങ്കിൽ അവിടെ സുഖത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് യേശാത്മേതി ഹോവാച്ച, അതാണ് ആത്മാവെന്ന് പറഞ്ഞത്. ജാഗ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥൂല ശരീരത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. അതാണ് ആത്മാവ്. സ്ഥൂല ശരീരത്തിലാണല്ലോ ദൃഷ്ടി, ദൃഷ്ടിയുടെ സാക്ഷിയായിട്ടാണല്ലോ ജാഗ്രത്തിൽ ഈ ആത്മാവിരിക്കുന്നു. അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് സേഷ ആത്മീയതി ഹോവാച്ച ഇത്യാദി സമാനം സഹേവും കൈന്ദ്രശാന്തഹൃദയ പ്രവ്രാജ. ആ സ്വപ്നം കാണുന്നവനാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സിന് സമാധാനമായി. ഇപ്പോൾ ആത്മാവിനെ പിടികെട്ടി ശാന്തഹൃദയനായി തിരിച്ചുപോയി. സഹ പ്രാപ്യവ ദേവാൻ പൂർവ അപ്യാത്മന് ഭയം തദ്രസ. പക്ഷെ അവൻ ദേവന്മാരുടെ സമീപത്തിലെത്തി ഉപദേശം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ്ടും തന്നിൽ ഭയമുണ്ടായി. എന്താണ് അചരൻ അമരൻ വിമൃത്യു എന്നെല്ലാം പറഞ്ഞു. അതിന് വിപരീതമാണ് ഈ സ്വപ്നാത്മാവ്. കഥം തദിതം ശരീരം യദ്യപ്യന്തം ഭവതി സ്വപ്നാത്മാവു അനന്തസ്സ ഭവതി. എന്നതങ്ങനെ ആത്മാവാകും, കാരണം താനാണ് ആത്മാവ്. താൻ ആത്മാവായിരിക്കെ സ്വപ്നം കാണുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. എന്തുകൊണ്ട്? ഈ കണ്ണ് കാണാത്തവനായി ഇവിടെ കഴിഞ്ഞാലും അവിടെ അങ്ങനെ ആകുന്നില്ല. അനന്ത എന്റെ ശ്രാമം ഇതം ശരീരം, ഈ ശരീരത്തിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. നിവേശ സ്വപ്നാത്മാസി ദേഹസ്യ ദോഷീണ ദുഷ്യതി. ഈ ശരീരത്തിൽ വരുന്ന ദോഷങ്ങളൊന്നും അതിനെ ഭാവിക്കുന്നു, അതിനെ ബാധിക്കുന്നില്ല. ഞാൻ ഇതാണെന്ന് ധരിച്ചിരിക്കുന്നവന് തനാ സ്വപ്നം കാണുന്നവനാണെന്ന് എങ്ങനെ ധരിക്കാൻ പറ്റും? അത് രണ്ടും രണ്ടാണല്ലോ, ഇവിടുത്തെ ശരീരവും അവിടുത്തെ ശരീരം. എന്നാലും സാധാരണ രീതിയിൽ പറഞ്ഞാലും നീ സ്വപ്നം കാണുന്നവനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ സ്വപ്നം കാണുന്നവനല്ല, വാസ്തവത്തെ കാണുന്നവനാണെന്നാണ് നമ്മുടെ അനുഭവം. ഇവിടെ വാസ്തവത്തെ പരമാർത്ഥത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വപ്നം എന്ന് പറയുന്നത് വാസ്തവമല്ലെന്ന് ബോധ്യപ്പെടുന്നു ഇപ്പോ. അപ്പൊ ഞാൻ അതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇവിടെ വാസ്തവമായ ശരീരം തുടങ്ങി പ്രപഞ്ചത്തെ കാണുന്നു, സ്വപ്നത്തിൽ അവാസ്തവമായാണ് കണ്ടത്. ഈ ഞാൻ എന്ന ശരീരത്തിൽ ബോധമുള്ളവന് ഞാനാണ് സ്വപ്നം കാണുന്നവനെന്ന് ഇങ്ങനെ ഉറപ്പിക്കാൻ കഴിയും. രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ മനസ്സ് വരാത്തത്. ജാഗ്രതനെ സംബന്ധിച്ച് പറയുന്നതെല്ലാം മനസ്സിലാവും. ഇവിടെ ശരീരം മനസ്സ് ബുദ്ധി ഇതിനെല്ലാം അപ്പുറം ഒരാത്മാവെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ വളരെ തുച്ഛമായ നിസ്സാരമായ, ശരിക്കും ഓർക്കാൻ പോലും കഴിയാത്ത ഒരു സ്വപ്നം, ആ സ്വപ്നദർശിയാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളതാണ് ഇന്ദ്രനെ സംഭവിച്ചത്. അതുകൊണ്ട് ഇന്ദ്രൻ അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അടുത്ത്. നവധേ നസ്യ ഹന്യതി നാസ്യ ശ്രാമ്യേണ ശ്രാമോ ഘ്നന്തി ഏന വിച്ഛാദയന്തീവ അപ്രിയവേത്തേവ ഭവത്യഭിരോധിതീവ നഹമത്ര ഭോഗ്യം പശ്യാമീതി. നാപ്യസ്യവധേന സഹന്യതെ, ഈ ശരീരം നശിച്ചാൽ അത് നശിക്കുന്നില്ല. ഛായാത്മവത് നച്ചാസ്യ ശ്രമീണ ശ്രാമ, നിഴലങ്ങനെയല്ല. ഈ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിഴലും സംഭവിക്കും. അതുപോലെയല്ല ഇത് ഛായാത്മവത് നച്ചാസ്യ ശ്രമീണ ശ്രാമ, ഈ ശരീരത്തിൽ വരുന്ന വികാരങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. സ്വപ്നാത്മാഭവതി അധ്യായാദോ ആഗോ മാത്രം ഉപന്യസ്തം നാസ്യ ജരയാജിതി ഇത്യാദി തധിക ന്യായനുപാതയിതും ഉപന്യസ്ത. ഈ കാര്യം നമ്മൾ പറഞ്ഞതാണ്, ഇതിന് ജര വന്നു കഴിഞ്ഞാൽ അതിന് ജര ബാധിക്കുന്നില്ല എന്നല്ല, ഇവിടെ യുക്തി കൊണ്ട് പറയുകയാണ്. താൻ ഇതാണെന്ന് ധരിച്ചിരിക്കുന്നു, അവനോട് പറയുന്നു നീ ആ സ്വപ്നം കാണുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ജരയുണ്ട്, അവിടെ ജരയില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഈ ശരീരാഭിമാനം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ ദൃഷ്ടാന്തമായി പറയുന്നത്. ഈ ശരീരാഭിമാനം കൊണ്ട് ദൃഢമായി ധരിച്ചിരിക്കുകയാണ് ഈ ജര നര എല്ലാം ഉള്ള ഈ ഞാനാണ് എന്ന് തന്നെ കുറിച്ച് ധരിച്ചിരിക്കുകയാണ്. നീ ആരാണ്? ജരാനരാദികൾ ബാധിച്ചിരിക്കുന്നു, അതാണ് ദൃഢമായ ശരീരബോധം. അതിനെ നിഷേധിക്കുന്നു, നേരിട്ടല്ല പറയുന്നു നീ സ്വപ്നം കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ ഇതിനെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ ജരാനരകളൊന്നുമില്ല, അവിടെ ഈ ജരാനരകളുള്ള ഞാനല്ല, അവിടെ എനിക്ക് മാറ്റം വന്നിരിക്കുന്നു, ഇതേ രീതിയിൽ അവിടെ എനിക്ക് സ്ഥിതി ചെയ്യാൻ കഴിയില്ല. നീ അതാണെന്ന് ബോധിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ദേഹാഭിമാനം നശിക്കുന്നു. അപ്പോൾ സ്വപ്നത്തെ അങ്ങനെ യുക്തിയിലൂടെ അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ദേഹാഭിമാനം, മമത തുടങ്ങിയ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീ അതാണ് എന്ന് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നതെന്നാണ്. നത്താവതായും ഛായാത്മവത് ദേഹദോഷയുക്ത പറയുന്നു. അതേസമയം ഇത് നിഴൽ പോലെയല്ല, ദേഹദോഷങ്ങളെല്ലാം നിഴലിൽ വരുന്നു, പക്ഷെ സ്വപ്നത്തിൽ അത് വരുന്നില്ല. ഇതിൻ്റെ നിഴലല്ല അത്, ഈ അഭിമാനമില്ലാത്ത ഒന്ന്. പിന്തുഘ്നന്തി ഏനം, ഇതിനെ കൊല്ലാനും പറ്റും. ഇവ ശബ്ദ ഇവ അർത്ഥേ ഘ്നന്തി ഇവ ഏനം കേച്ചന, ഇത് കൊല്ലുന്നത് പോലെ. വാസ്തവത്തിൽ കൊല്ലുന്നില്ല, സ്വപ്നത്തിൽ തന്നെ ആരും കൊല്ലുന്നില്ല, പക്ഷെ കൊല്ലുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഉത്തരേഷ സർവേഷ് യുവശബ്ദ ദർശനാദം, ഇവിടെ കൊല്ലുന്നത് പോലെ എന്നുള്ള അർത്ഥം, വാസ്തവത്തിൽ കൊല്ലാത്തതുകൊണ്ടെടുക്കണം. നാസ്യ വധേന ഹന്യതേ ഇതി വിശേഷണ ഘ്നന്തി തു ഏ വേദി ചെയ്യുന്നു, ഇതിനെ കൊല്ലുന്നോണ്ട് അതിനെ കൊല്ലുന്നില്ല, തിരിച്ചും പറയാം അതിനെ കൊല്ലുന്നോണ്ട് ഇതിനെ കൊല്ലുന്നില്ല, ഇത് രണ്ടും രണ്ടായി തന്നെ ഇരിക്കുന്നു. പ്രജാപതിയും പ്രമാണീകോവത്തോ ഇന്ദ്രഹത്തം പ്രമാണീകുറുവൻ. ഇന്ദ്രൻ ആലോചിക്കുകയാണ്, പ്രജാപതി പറഞ്ഞ എന്താണ് താമൃതം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനും മരണം സംഭവിക്കുന്നു, ഇതിനും മരണം സംഭവിക്കുന്നു, അപ്പൊ ഇതൊന്നും ആകാൻ വഴിയില്ല. പ്രജാപതി ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ട്, അജരോ അമൃതോ. ചിന്തിക്കുമ്പോൾ അതിന് വിപരീതമായിട്ടാണ്, അപ്പോൾ സ്വപ്നാത്മാവിന് ആത്മാവെന്ന് ഗ്രഹിക്കാൻ പറ്റി, അതും നശിക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ചിന്തിച്ചു, മടങ്ങി വന്നു. തന്നടുത്ത് പറയുന്നത് സസമിത്പാണി പുനരേയായ പ്രജാപതിരുവാച മഘവൻ ശാന്തഹൃദയ പ്രവ്രാജീ യമിച്ഛൻ പുനരാഗം ആഗമ ഇതി സഹോവാച തദ്വിദ്യപീതം ഭവ ശരീരം അന്തം ഭവതി അനന്തസ്സ ഭവതി ഇതി ശ്രാമം അശ്രാമോ നൈവ ഏഷോസ്യ ദോഷേണ ദുഷ്യതി. വീണ്ടും ഇന്ദ്രൻ മടങ്ങി വന്നു. ഛായാപുരുഷയെ പ്രജാപതിനോ ഉക്തോ അസ്യ ശരീരസ്യ നാശം അന്വേഷണശരീരി ദോഷം അഭ്യദത തഥൈഹാഭിസ്യ നിമുക്കസ്മാത്. പിന്നെ ഛായാപുരുഷനെ സംബന്ധിച്ച് ശരിയാണ്, ഈ ശരീരം എന്ന് വെച്ചാൽ അത് നശിക്കുന്നു. പക്ഷെ അത് സ്വപ്ന പുരുഷനെ സംബന്ധിച്ച് അങ്ങനെയല്ല. യേശു അക്ഷിനി പുരുഷോ ദൃശ്യത ഇതി ഛായാത്മാ പ്രജാപതിന ഉക്തൈതി മന്യതേ മഖവാൻ. യേശു അക്ഷിനി പുരുഷോ ദൃശ്യത്തെ പ്രജാപതി പറഞ്ഞതെന്തായാലും നിഴലിനെ കുറിച്ചല്ല എന്ന് മനസ്സിലായി ഇന്ദ്രന് കഥം അപഹതപാത്മാതിലക്ഷണി കൃഷ്ണേ ഇതി ഛായാത്മാ പ്രജാപതിന ഉക്തൈതി മന്യതേ തഥം കഥാപതി കഥം പ്രജാപതി പ്രമാണകൃത്യ പുനഃശ്രവണായ സമിത്പാണിൽ ഗച്ഛേ ജഗാമച്ച. ഇതുവരെയുള്ള ഉപദേശം കൊണ്ടും മനനം കൊണ്ടും ഇന്ദ്രനൊരു കാര്യം മനസ്സിലായി, പ്രതിബിംബമല്ല ആത്മാവ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തിരിച്ചു പോകുന്നത്. കാരണം പ്രജാപതി പറഞ്ഞത് അമരൻ, മരണമില്ലാത്തവനാണ്. അപ്പം മരണമില്ലാത്തവനല്ലല്ലോ ഛായാത്മ. അതുകൊണ്ടാണ് വീണ്ടും അതിനുവേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രജാപതിയുടെ ഉപദേശത്തിൽ പൂർണ്ണമായ ബോധം ഉണ്ടായില്ലെങ്കിലും താൻ എന്തെയാണോ ഇതുവരെ ധരിച്ചിരുന്നത് അതൊന്നും അല്ല എന്ന് മനസ്സിലായി. അവന്റെ വിശേഷമായ ജ്ഞാനം വേണം, പൂർണ്ണമായ അനുഭവം വേണം. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ശ്രവണത്തിന് തയ്യാറാകുന്നത്. അവിടെയും ആ ശ്രവണത്തിന്റെ ഹേതു പറയണം. വീണ്ടും വീണ്ടും എന്തിനു ശ്രവിക്കണം? ഒരാളോട് ഇത് പറയുന്നു, ഈ പറയുന്നു മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും അയാൾ ശ്രവണത്തിന് തയ്യാറാകത്തില്ല, വീണ്ടും ഒരിക്കൽ കൂടി കേൾക്കാൻ തയ്യാറാകത്തില്ല. ഇത്ര വലിയ കാര്യം പറഞ്ഞാലും ശരി, നീ അമരനാണ് അമൃതനാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അവൻ അതിനൊരും പെടത്തില്ല. പലരും ഇത് കേട്ടു കഴിഞ്ഞാലും അത് വിട്ടുകളയും, കാരണം അവിടെ കുറ്റമുണ്ട്. പറയുന്നു മനസ്സിലാകുന്നില്ല. പ്രജാപതി എന്താണ് പറയുന്നത് ഇത് പിടികിട്ടുന്നുണ്ട്. ഇന്ദ്രൻ അങ്ങനെയല്ല, കുറേയൊക്കെ മനസ്സിലായി. പ്രജാപതിയും പ്രമാണീകരിച്ചു, പ്രജാപതി പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് വീണ്ടും സമിത്പാണിയായി ചെല്ലുന്നു. തസ്മന്ന ഛായാത്മാ പ്രജാപതിനൗക്തൈതി മന്യതേ. ഇന്ദ്രനും കരുതുന്നു ആ നിഴലിനെ കുറിച്ചല്ല ഈ പറയുന്നത്, ഇതിനപ്പുറം എന്തോ ഒന്നുണ്ട്. തഥാച വ്യാഖ്യാതം ദൃഷ്ടാക്ഷിണി ദൃശ്യതി. ഇതാണ് ആദ്യം പ്രജാപതി പറഞ്ഞെന്താണ്? അക്ഷിക്കും ദൃഷ്ടാവായിരിക്കുന്നവൻ തഥാ വിച്ഛാദേന്ദിയ വിദ്രായ വേന്ദിയ തഥാച പുത്രാദിമരണ നിമിത്തം അപ്രിയവേത്ത ഇവ ഭവതി നവധേന അസ്യ ഹന്യതേ നാസ്യ ശ്രാമേണ ശ്രാമോ. ഏനം വിച്ഛാദയന്തി ഇവിടെ പറയുന്നു, ആരെങ്കിലും ഇതിനെ ഉപദ്രവിച്ചാലോ അടിച്ചാലോ തല്ലിയാലോ അനിഷ്ടമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാലോ പുത്രാദി മരണ നിമിത്തം അപ്രിയവേത്ത ദുഃഖം വരുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു, അതുപോലെ അവിടെയും സംഭവിക്കുന്നു. സ്വപ്നത്തിനും ഇതൊക്കെ സംഭവിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിന് ആത്മാവായി മരിഞ്ഞിട്ട് അവിച്ച സ്വയം ഉപയോഗി തീവ സ്വപ്നത്തിൽ മറ്റെന്തെങ്കിലും നിമിത്തം കൊണ്ട് കരയുന്നു, സ്വയം കരയുന്നു. നന്ന് അപ്രിയം വേത്ത ഏവ കഥം വേത്ത വേദിപ്പിച്ചത്. ഇവിടെ പറഞ്ഞത് വേത്ത ഇവ എന്നാണ്, ഏവേന്നല്ല. സ്വപ്നത്തിൽ അപ്രിയത്തെ കേൾക്കുന്നു ഇതൊന്നും പരമാർത്ഥം എന്നുള്ളതല്ല. സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ പ്രിയാപ്രിയങ്ങളെല്ലാം പരമാർത്ഥം എന്നല്ല. ഇവിടെയും എങ്ങനെയാണോ പരമാർത്ഥമെന്ന് തോന്നുന്നെങ്കിലും പരമാർത്ഥമാകാതിരിക്കുന്നത് അതുപോലെ സ്വപ്നത്തിൽ. അവിടെ പരമാർത്ഥമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥം, അനുഭവിക്കുമ്പോൾ അത് പരമാർത്ഥം, ഉണർന്നു കഴിഞ്ഞാൽ അത് പരമാർത്ഥമല്ല എന്നാണ് അവിടെ ഈ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സംസാരമില്ല, പക്ഷെ ഉള്ളതായി അനുഭവപ്പെടുന്നു. ഉച്ചതേ നാമൃത അഭയത്വ വചനാനുപത്തെ. അല്ല, അവിടെ അതൊക്കെ സംഭവിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഏതായ ദുഃഖത്തെ അനുഭവിക്കുന്നു സുഖത്തെ അനുഭവിക്കുന്നു എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് എന്താ പറഞ്ഞ അമൃതം അഭയം എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. ധ്യായ ദീപ ഏതിച്ച ശ്രുത്യന്തര, ധ്യാനിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ ധ്യാനിക്കുന്നില്ല, ചലിക്കുന്നത് പോലെ ചലിക്കുന്നില്ല. പ്രത്യക്ഷ വിരോധ ഏതിച്ച് പറയുന്നത് അനുഭവത്തിന് വിരുദ്ധമാണല്ലോ, ഞാൻ സ്വപ്നത്തിനും സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. എന്നാ ശരീരാത്മത്വ പ്രത്യക്ഷോദ്ഭ്രാന്തി സംഭവ, ഭ്രാന്തിയാണ്. ജാഗ്രതയിൽ എന്താ ഈ ശരീരമാണെന്ന് താൻ കരുതുന്നു, പക്ഷെ ശരീരമാണോ? അല്ല, സ്വപ്നത്തിൽ അതില്ലല്ലോ. പക്ഷെ ശരീരാത്മത്വ ബോധം ഇവിടെയുണ്ട്, അത് സ്വാനുഭവമാണ്, അത് ഭ്രാന്തിയാണ്. അതുകൊണ്ട് അനുഭവങ്ങളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, ഭ്രാന്തിയും അനുഭവമാണ്. അതുകൊണ്ട് അനുഭവ വിരോധം എന്ന് പറഞ്ഞു ഒന്നിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അനുഭവം എപ്പോഴും ശരിയായി കൊള്ളണമെന്നില്ല, അനുഭവം അസത്യമാകാം. സ്വപ്നത്തിലും സുഖദുഃഖങ്ങളും മരണവുമെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നു എന്ന് കരുതി അതാണല്ലോ ഉണരുമ്പോൾ പറയുന്നത്. അനുഭവിച്ചെങ്കിലും അത് ശരിയല്ല, അനുഭവിച്ചില്ലെന്നല്ല. ശരീരാത്മത്വ പ്രത്യക്ഷ ഭ്രാന്തി സംഭവം, ഭ്രാന്തിയാകാം. തിഷ്ഠതാവത പ്രിയ വേത്തൈവ ന വേത്തേരി നഹമത്ര ഭുഗ്യം പശ്യാമി. അതുകൊണ്ട് ഇതിലൊന്നും പ്രയോജനം കാണുന്നില്ല. സ്വപ്നത്തിലെ ആത്മാവ് ഞാൻ ആ സ്വപ്ന ദ്രഷ്ടാവാണ്, സ്വപ്നം കാണുന്നവനാണെന്ന് പറഞ്ഞാലും പ്രയോജനമൊന്നുമില്ല. സ്വപ്നാത്മജ്ഞാനേ വി ഇഷ്ടം ഫലം നോപനപതി, സ്വപ്നാത്മജ്ഞാനം അതുകൊണ്ടും ഇഷ്ടഫലം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന എന്താണോ പറഞ്ഞിരിക്കുന്നത്, എന്തായാലും ഈ സ്വപ്നാത്മാവിനെ സംബന്ധിച്ചുകൊണ്ട് ആത്മനോ അമൃതാഭയ ഗുണവത്വസ്യ അഭിപ്രേരിത്വം, അതാണ് എന്താ പറയുന്നത്, അമൃതമാണ് അഭയമാണെന്നാണ്. സ്വപ്നാത്മാവ് അങ്ങനെയല്ല. ദുരിക്തമഭി ന്യായതോ മയാ യഥാവുന്ന അവതാരേരി, ഇത് രണ്ടു തവണ പറഞ്ഞിട്ടും എനിക്കത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തസ്മാത് പൂർവ അദ്യാപി പ്രതിബന്ധ കാരണം അസ്ഥീതി മന്വാന തക്ഷപുണായ വസാപുരാണി ദ്വാത്രിംശതം വർഷാണി ബ്രഹ്മചര്യം ഇത്യാദി ദേശപ്രജാപതി. രണ്ടു തവണ ഇത് ബോധിപ്പിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പ്രജാപതി ഉറപ്പിച്ചു എന്താണോ, വീണ്ടും പ്രതിബന്ധ കാരണമുണ്ട്, ഈ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നതിന് എന്തോ തടസ്സമുണ്ട്, തക്ഷപണായ അത് വീണ്ടും നശിക്കണം. അതുകൊണ്ട് പറഞ്ഞു വസാപുതാന അപരാണി ദ്വാത്രം വിശദ, ഇനി ഒരു 32 വർഷം ബ്രഹ്മചര്യം, 32 മൂന്നോണേ തഥാഉഷിതവതേ ക്ഷിത കന്മഷായ. ഉടൻ ഇന്ദ്രൻ തയ്യാറായി, എന്തായാലും തനിക്ക് ആത്മബോധം ഉണ്ടാവണം, വീണ്ടും സേവനം ഗുരുകുലത്തിൽ സേവനം. 32 വർഷ സേവനം കഴിഞ്ഞിട്ടാ വീണ്ടും ഉപദേശിക്കുന്നു. അപ്പൊ സ്വപ്നമെന്ന് ഉപദേശിച്ചിട്ടും പ്രയോജനം ഉണ്ടായില്ല. േദസുപ്തമസ്തമേതിഹോവാചേതമൃതമഭ്യമേതബ്രഹ്മേതി സഹശാന്തഹൃദയ പ്രവ്രാജ സഹ അപ്രാപ്യവദേവാൻദ്ഭയം ദദർശ നഹല്ലോയമേവം സമ്പ്രത്യാത്മാനം ജാനാതി അയമഹമസ്മീതി നോ ഏവ ഇമാനി ഭൂതാനി വിനാശമേവ അപീതോ ഭവതി നാഹമത്ര ഭോഗ്യം പശ്യാമീതി.